ഷഹാദത്തിന്റെ അടയാളം ജാഹും കദറും കൂടുന്നതിനനുസരിച്ച് ജനങ്ങളോടുള്ള അടുപ്പം വർദ്ധിക്കും. വഖവാഇ ഹവാഇജിഹിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ വർദ്ധിക്കും. വത്തവാദുഇലഹും അവരോടുള്ള തവാദുൾ, ഇതാണ് ജനങ്ങളോടുള്ള തവാദുൾ. നേരത്തെ പറഞ്ഞ തവാദുൾ ഹക്കിനോടുള്ള തവാദുൾ, ഇതാണ് വത്തവാദുഇലഹും ജനങ്ങളോടുള്ള തവാദുൾ, അവരോടുള്ള വിനയവും വർദ്ധിക്കും. എത്ര കണ്ട് കദറും ജാഹും വർദ്ധിക്കുന്നോ അത്ര കണ്ട് ജനങ്ങളോടുള്ള അടുപ്പവും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കലും രാഷ്ട്രീയക്കാരൊക്കെ നേരെ തിരിച്ചിരിക്കും. ഇവിടെ വരും ഇൻഷാല്ല. ആദ്യമൊക്കെ ഭയങ്കര ജനങ്ങളുടെ ഇടയിലിരിക്കും. കദറും ഇതൊക്കെ കൂടിക്കഴിഞ്ഞും പിന്നെ മന്ത്രി എം പി ഒക്കെ ആയിക്കഴിഞ്ഞാലോ പിന്നെ ജനങ്ങളുടെ ഇടയ്ക്ക് കിട്ടുന്നില്ല. പിന്നെ ആകെ ഇലക്ഷന്റെ സമയത്തൊന്നും ഒരു മുഖം കാണാനാ കിട്ടുക. ഇതല്ല സഹാബത്തിന്റെ ആരാമത്ത് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാൽ എത്ര കണ്ട് അയാളുടെ കദറും അയാളുടെ ജാഹും വർദ്ധിക്കുന്നോ അത്ര കണ്ട് ജനങ്ങളോടുള്ള അടുപ്പവും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും അയാൾ ഉണ്ടായിരിക്കും. ജനങ്ങളോട് എപ്പോഴും തവാദുഉ വർദ്ധിക്കും. അപ്പൊ സഅദത്തിന്റെ അലാമത്തുകളിൽ നിന്ന് ചിലതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഈ വാചകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം. കുല്ലമാ സീദ ഫീ ഇൽമിഹി, ഇൽമു വർദ്ധിക്കുമ്പോഴെല്ലാം സീദ ഫീ തവാദുഉഹി വറഹ്മതിഹി, ഹഖിനോടുള്ള തവാദുഉം ജനങ്ങളോടുള്ള കാരുണ്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വകുല്ലമാ സീദ ഫീ അമലിഹി, അമലിൽ വർദ്ധനവ് കിട്ടുമ്പോഴെല്ലാം സീദ ഫീ ഖൗഫിഹി വഹദരിഹി, പേടിയും ജാഗ്രതയും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ജാഗ്രതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വകുല്ലമാ സീദ ഫീ ഉംരിഹി, ആയുസ്സിൽ വർദ്ധനവ് കിട്ടുമ്പോഴെല്ലാം നഖസ മിൻ ഹിർസുഹി, ഹിർസ് അത്യാർത്തി അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. വകുല്ലമാ സീദ ഫീ മാലിഹി, സമ്പത്തിൽ വർദ്ധനവ് കിട്ടുമ്പോഴെല്ലാം സീദ ഫീ സഖായിഹി വബദലിഹി, അയാളുടെ കയ്യളവും അതുപോലെ തന്നെ അയാൾ ചിലവഴിക്കലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വകുല്ലമാ സീദ ഫീ ഖദ്രിഹി വജാഹിഹി, വിലയും പ്രശസ്തിയുമെല്ലാം വർദ്ധിക്കുന്നതിനനുസരിച്ച് സീദ ഫീ ഖുർബിഹി മിനന്നാസ്, ജനങ്ങളോടുള്ള അടുപ്പം വർദ്ധിക്കും. വഖദാഇ ഹവാഇജിഹി, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ വർദ്ധിക്കും. വത്തവാദുഇലഹും, അവരോടുള്ള വിനയം വർദ്ധിക്കും. ഇത് സഅദത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, സൗഭാഗ്യത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. വഅലാമാതി ശഖാവ, ദൗർഭാഗ്യത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അന്നഹു കുല്ലമാ സീദ ഫീ അമലിഹി ഫീ ഇൽമിഹി, ഇൽമ് വർദ്ധിക്കുമ്പോഴെല്ലാം സീദ ഫീ കിബരിഹി വതീഹിഹി, കിബറും തീഹും വർദ്ധിക്കും. കിബർ നേരത്തെ ഞാൻ പറഞ്ഞു, കിബർ എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ നിർവചനം? ബത്തറുൽ ഹഖ്, ഹഖിനെ ചവിട്ടി പതിച്ചു പോകുക എന്നുള്ളതാണ്. ഹക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ എന്തുണ്ടാവും? ചിലപ്പോൾ അത് തള്ളിക്കടയിലൊക്കെ എങ്ങനെ ഇരിക്കുന്നറിയോ? ഹാവും നിങ്ങൾക്കൊക്കെ പതുക്കെ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊക്കെ പറ്റും, നിങ്ങളൊക്കെ വലിയ ആ അത്രയൊക്കെ അതൊക്കെ സ്വീകരിക്കാം, നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ലേ, നമുക്ക് നിങ്ങളെ അത്ര ഇൽമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമ്മക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലടോ. ആളോടെത്ര വിലയുണ്ട് ഹക്കിനോടോ? അത് കിബറാണ്. എത്ര മയപ്പെടുത്തിയ വാക്കിൽ പറഞ്ഞാലും അത് കിബറാണ്. മയപ്പെടുത്തിയിട്ട് അത് ഹക്കിനെ തള്ളിയാ നമ്മൾ വിചാരിക്കും അയാൾ എന്തൊക്കെയാണെങ്കിലും അത് സ്വീകരിച്ചില്ലെങ്കിലും കുറച്ച് വിലയുള്ള മനുഷ്യരാണ് കേട്ടോ. ഏത് വിലയാ? അത് വിലയമല്ല, തനിച്ച കിബറാണ്. അതാണ് കിബർ. ഹക്ക് കണ്ടാൽ, ഹക്ക് കേട്ടാൽ, ആ സംഭവ ഹക്കാണെങ്കിലും അവൻ പറഞ്ഞ ശൈലി ശരിയായില്ല, അതിന്റെ പേരില്ല അതിന്റെ തള്ളൽ. ഹക്ക് ഏത് ശൈലിയിൽ പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ശൈലി. പക്ഷെ ഹക്കാണെന്ന് കേട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഉള്ളൂ? അത് സ്വീകരിക്കാന്നുള്ളതുള്ളൂ. അതാണ് അതിനോടുള്ള തവാദുഉ. നേരെ മറിച്ച് കിബർ വർദ്ധിക്കും. ഇൽമ് കൂടുന്നിടത്തോളം കിബർ കൂടും. ഓ അനക്കൊക്കെപ്പ കിട്ടിയേ, ഞങ്ങളൊക്കെ ഇത്രയും പഠിച്ച ആൾക്കാർക്കായി കിട്ടിയില്ലല്ലോ എന്നൊരർത്ഥം ഉണ്ടാവും. അത് കിബർ. ഇപ്പോ ഇത്രയും പണ്ഡിതന്മാരുണ്ടായിട്ട് ഓനപ്പോ മനസ്സിലായത്, ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാ, ബാക്കി എന്തപ്പോ അവർക്ക് പറ്റിയത്? ഇൽമ് കൂടി എന്നുള്ളതാണ് ഹക്ക് സ്വീകരിക്കാതിരിക്കാൻ. ആരെപ്പോ ഓനെ പിൻപറ്റിയ ആൾക്കാർ ഓരോ കൂട്ടത്തിൽ ഏതെങ്കിലും അറബിക്കോളേജ് പഠിച്ചു വരുന്നോ? ഇത് കിബറാണ്. ഈ എൽമ വർദ്ധിച്ചതിൽ നിന്ന് വരുന്ന കിബറാണിത്. ഇത് ഇപ്പോ ഒന്നും തുടങ്ങിയതല്ലോ, നൂഹ് നബിന്റെ കാലം മുതൽ ഹക്കിനെ എതിർക്കുന്ന ആളുകൾ എതിർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വാചകാണെന്ത്? ആരാണ് അവനെ പിൻപറ്റിയ ആളുകൾ? അത് നോക്കി അവർക്ക് വല്ല അഭിപ്രായം പറയാൻ വല്ല തന്റേടുള്ള ആൾക്കാരായി കൂട്ടത്തിലുണ്ടോ? ഈ ചോദ്യം അതെന്താ? അവർക്ക് എൽമുള്ളതിന്റെ പേരിൽ വർദ്ധിച്ച കിബറ് മാത്രമാണ് അത്. എന്നെക്കാൾ എൽമുള്ള ആളല്ലോ അത് പറഞ്ഞത്, പക്ഷെ പറഞ്ഞ കാര്യം ഹക്കാണെങ്കിൽ എവിടെ നിന്നും സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് ഏറ്റവും ചെറിയവനിൽ നിന്ന് പോലും സ്വീകരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയുമായുള്ള സംഭവത്തിലൂടെ. അന്ന് നുബുവ്വത്തുള്ളത് മൂസാ നബിക്ക്, മൂസാ നബിക്ക് വഹീ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇൽമ് അതെല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കണ്ട, അത് ചിലപ്പോ തന്നെക്കാൾ ഫദൽ കുറഞ്ഞ ആളിൽ നിന്ന് വരെ സ്വീകരിക്കേണ്ടി വരും. ഈ മൂസാ നബിന്റെ ഫദൽ ഒരിക്കലും ആർക്കില്ല, ഖദറിനില്ല ഇത്തിഫാഖൻ. അതിന് യാതൊരു അഭിപ്രായത്യാസമില്ലാത്ത വിഷയമാണ്. പിന്നെ ഏതെങ്കിലും സൂഫികൾ പറയുന്ന വെച്ചാൽ ഹദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയേക്കാൾ ദറജ കുറഞ്ഞ ആളാണ്, പക്ഷേ എന്നിട്ട് പോലും ആ ഇൽമ് സ്വീകരിക്കാൻ മൂസാ നബിക്ക് ഹദറിന്റെ അടുക്കൽക്ക് പോകേണ്ടത്. അതാണ് ഇൽമിന്റെ പ്രത്യേകത. അത് എത്ര താഴ്ന്നവനിൽ നിന്നായിരുന്നാലും അതിന്റെ മുന്നിൽ, അവന്റെ മുന്നിലല്ല അതിന്റെ മുന്നിൽ നമ്മൾ എന്തു വേണ്ടി വരും, വിനയ തവാബുകൾ കാണിക്കേണ്ടി വരും, അത് വർദ്ധിക്കണം. നേരെ മറിച്ച് കിബിറ്, ഇൽമ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കിബിറ് വർദ്ധിച്ചാൽ മനസ്സിലാക്കിക്കോ നമ്മൾ പോകുന്നത് സഅദത്തിന്റെ റൂട്ടിലല്ല, സഖാവത്തിന്റെ റൂട്ടിലേക്ക് എവിടെയോ വളഞ്ഞിട്ടുണ്ട്. ഇൽമിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ശരിയായ ഉലമാക്കളെ സംബന്ധിച്ച് അവരുടെ വസ്ഫ്, അവരുടെ വിശേഷണങ്ങളെ കുറിച്ച് പറയുന്ന കിതാബുകളിൽ കാണാം. ഒരാൾ ശരിക്ക് ആലിമാകണമെങ്കിൽ, ഹഖുൽ ആലിൻ, ശരിയായ ആലിമാകണമെങ്കിൽ അയാളുടെ മുകളിലുള്ളവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം, തമശീർഷരിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം, താഴ്ന്നവരിൽ നിന്ന് പോലും ഇൽമു സ്വീകരിച്ചിരിക്കണം. ഇത് ഇൽമിനെ കുറിച്ച് പറയുന്ന കിതാബുകളിൽ പിന്നെ താലിബുൽ ഇൽമിന്റെ വസ്ഫ്, അത് ശരിയായ ഒരു ആലിമിന്റെ വസ്ഫായിട്ട് പറയപ്പെട്ടത് അതാണ്. മുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം, തമശീർഷരിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം, താഴ്ന്നവരിൽ നിന്ന് പോലും ഇൽമു സ്വീകരിക്കണം. ഇന്ന് ആരെ കിട്ടും താഴ്ന്നവരിൽ നിന്ന് പോയിട്ട് തമശീർഷരിൽ നിന്ന് സ്വീകരിക്കാൻ? ഓന്റെ അവിടെ പഠിച്ചവനല്ലേ, ഓനടുത്ത് ആയിരിക്കേ. അതുണ്ടല്ലോ, ആ വിനയില്ലെങ്കിൽ, അത് വർദ്ധിക്കുന്നില്ലെങ്കിൽ, ഹക്കിനോടുള്ള വിനയമില്ലെങ്കിൽ പിന്നെ ആളാണ് നോക്കുക, അവ വലുപ്പമാണ് നോക്കുക, പ്രായമാണ് നോക്കുക, ഇതൊക്കെ നോക്കുക. ഇൽമെന്ത്, ആ പറഞ്ഞ ഇൽമിന്റെ കദർ എന്ത് നോക്കൂല. ഇത് ശക്കാവത്തിന്റെ അടയാളമാണ്, ദൗർഭാഗ്യത്തിന്റെ അടയാളമാണ്. നേരെ മറിച്ച് ആരിൽ നിന്ന് കേട്ടിരുന്നാലും ആ പറഞ്ഞ ആളല്ല പറയപ്പെട്ട, അതിന്റെ വിലയാണ് നോക്കേണ്ടത്, അതിന്റെ വലുപ്പമാണ് നോക്കേണ്ടത്. കുല്ലമാ സീദ ഫീ ഇൽമിഹി സീദ ഫീ കിബ്രിഹി വതീഹിഹി, കിബ്റും തീഹും വർദ്ധിക്കും. തീഹ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വിഡ്ഢിത്തം, ആ ബോഷ്ക്ക്, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, അഹങ്കാരത്തിന്റെ മറ്റൊരു ഭാഗം. വകുല്ലമാ സീദ ഫീ അമലിഹി, അമല് വർദ്ധിക്കുമ്പോഴെല്ലാം, സീദ ഫീ ഫഖ്രിഹി വഹ്തിഖാരിഹി ലിന്നാസ് വഹുസ്നി ളന്നി ഫഹുസ്നിഹി ബിനഫ്സിഹി, അമല് വർദ്ധിക്കും തോറും വർദ്ധിക്കുക എന്താ, ഫഖർ വർദ്ധിക്കും. ഫഖർ, ഫഖർ എന്ന് പറഞ്ഞാൽ ദുരഭിമാനം. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ലാത്തൊന്നിന് അഭിമാനം നടിക്കുക, ഇതാണ് ദുരഭിമാനം എന്ന് മലയാളത്തിൽ പറയാം. ഉണ്ടായിട്ടല്ല, ഇല്ലാത്തതിനുള്ള കുറച്ചൊക്കെ അമല് ചെയ്തു വരുമ്പോൾ ചെയ്യാത്തതിന് പോലും ഒരു അഭിമാനം തോന്നും. ചെയ്ത കാര്യത്തിന് മാത്രമല്ല, ചെയ്യാത്തതിന് പോലും. അതാരുടെ സ്വഭാവമാണ്, മുനാഫിക്കുകളുടെ പച്ചയായ സ്വഭാവമാണ്. അവര് ചെയ്യാത്ത കാര്യത്തിന് പോലും തങ്ങൾ സ്തുതിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് ആര്, മുനാഫിക്കുകൾ. ചെയ്ത കാര്യത്തിന് മാത്രമല്ല, ചെയ്യാത്ത കാര്യത്തിന് പോലും. ഇതാണ് ഫഖർ, ദുരഭിമാനം. ഇല്ലാത്തതിന്റെ പേരിൽ അഭിമാനം നടിക്കുന്നൊരവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുറച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്കും അമലിന്റെ കാര്യത്തിൽ ഇല്ലാത്ത ദുരഭിമാനം വർദ്ധിക്കും. വഹ്തിക്കാരിഹിലിന്നാസ്, ജനങ്ങളെയൊക്കെ നിസ്സാരരാക്കൽ, ജനങ്ങളെയൊക്കെ നിന്ദിക്കൽ വർദ്ധിക്കും. ഓ, ഞാനൊക്കെ അമൽ ചെയ്യുന്ന ആളാണ്, ഓരോ ജനങ്ങളിടയിൽ ഒരു ഹുങ്ക് വർദ്ധിക്കുക. ബഹുസ്നു വന്നിഹി ബിനഫ്സിഹി, അവനവനെ കുറിച്ച് ഒരു നല്ല വിചാരം, ഞാനൊക്കെ ഇറക്കുറൊക്കെ ശരിയായിട്ടുണ്ട്, ഇനി അങ്ങനെ എന്റെ സ്വർഗത്തേക്കാൻ എത്തിയാൽ മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഫവായിദ് തന്നെ ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട്, എനിക്ക് അസ്ഹാബുൽ യമീനിൽ പെട്ടാ പോരാ, എനിക്ക് മുഖറബീങ്ങളിലാണ് പെടേണ്ടത് എന്ന് പറഞ്ഞു. അസ്ഹാബുൽ യമീനിൽ പെട്ടാ പോരാ, മുഖറബീങ്ങളിൽ പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇന്ന് ഇവിടെ ഒരു മനുഷ്യരുണ്ട്, ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഞ്ഞേൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും, എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അവനവന്റെ ആ തെറ്റുകളുടെ കാര്യത്തിൽ പിടിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്ന ഒരാളുണ്ട് ഇവിടെ. ആര്? തന്നെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. റസൂലുള്ളാന്റെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റസൂലുള്ള എങ്ങനെയായിരുന്നു എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് അക്രമക്കല്ലാഹു യാ അബ സാഇദ് എന്ന് ആ പിന്നെ സഹാബി വരിക പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അമാ ഇന്നി ലാ അദ്രി മാ യഫ്അലുല്ലാഹു ബി, എന്നെന്റെ കാര്യമുണ്ടല്ലോ, അള്ളാഹു എന്നെ കൊണ്ട് എന്താ ചെയ്യാന്നുള്ളത് പോലും എനിക്കറിയില്ല. അവനവന്റെ കാര്യത്തിൽ തന്നെ ഉറപ്പില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് കരയുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് മുനാഫിക്കുകളുടെ ലിസ്റ്റ് കൊടുത്തതിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ സഹാബത്ത് ആരെങ്കിലെടുത്തോ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഹെഡ്ജായിട്ട് ഇങ്ങനെ ഇരിക്കരുതെന്ന്. റസൂലുള്ള വാഗ്ദാനം ചെയ്തപ്പോ അവർക്ക് പിന്നെ കൂടുതൽ പേടി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഔ സ്വർഗം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനി അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എന്തൊരു അവസ്ഥ? ഇത് അവർ വേഷം. സ്വർഗം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്റെ വകയായിട്ടാണ് നഷ്ടപ്പെടുത്തരുത്. അന്നത് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്നെ കൊണ്ടാണ് നഷ്ടപ്പെടരുത് എന്നുള്ള വേദാരണ അവർക്കുണ്ടായിരുന്നത്. നമുക്കൊക്കെ സ്വർഗം കിട്ടാന്നുള്ളതല്ല, നരകത്ത് പോകൂലെന്നറ്റെന്ന് പറഞ്ഞു വെക്കെങ്കിലും എന്നാ പിന്നെ നിസ്കാരം തന്നെ ആദ്യത്തെ അതിന്റെ സബബം നമ്മൾ ആദ്യം ഒഴിവാക്കും. ആ സബബ് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് പിന്നെ അവർക്ക് ബേജാറുണ്ടായിരുന്നത്. റസൂലുള്ള മരിച്ചു, പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള അറിയില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർക്ക് ബേജാറ് വർദ്ധിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് അവരവരെ കുറിച്ചുള്ള ഒരു നല്ല ബോധം, നല്ല തോന്നൽ അതെന്തെങ്കിൽ മനസ്സിലാക്കിക്കോ. റുജുബുൻ നഫ്സിന്റെ തുടക്കമാണ് അത്. പിന്നെ റിയായിലേക്കാണ് എത്തുക. അവനവനെ കുറിച്ച് ഷെയ്ത്താൻ ഇട്ട് തരുന്ന ആദ്യത്തെ തോന്നൽ അതാണ്. ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ ആ പെർഫെക്റ്റായി ഞാനത് ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ തന്നെ പോയി. നേരെ മറിച്ച് ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. മനസ്സിൽ ആദ്യം തോന്നേണ്ടത് അതാണ്, ഞാൻ ചെയ്തു, എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി അവത് സ്വീകരിക്കോ ഇല്ലേ, അതിലാണ് ബേജാറ് വേണ്ടത്. അതുകൊണ്ടാണ് സഹാബത്തിനെ സംബന്ധിച്ച് പറയപ്പെടാറുള്ളത് അവര് ആറുമാസക്കാലം അല്ലാഹുമ്മ ബല്ലിഗ്ന റമദാൻ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ബാക്കി ആറുമാസം അവർക്കുള്ള പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഈ നോമ്പ് നോച്ചിട്ടുണ്ട്, ഇനി അത് അല്ലാഹ് സ്വീകരിക്കണേ എന്നുള്ളതാണ്. അല്ലാഹ് സ്വീകരിക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ സ്വീകരിപ്പിക്കുക? അല്ലാഹ് തള്ളിക്കളഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് പറയാനുള്ളത്? അല്ലാന്റെ മുൽക്കിലാണ് നമ്മളൊക്കെ ഉള്ളത്, അവന്റെ അടിമകൾ മാത്രം. എത്ര പെർഫെക്റ്റ് ആയി ചെയ്താലും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അത് സ്വീകരിക്കുമോ എന്നുള്ള ഭയമായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന അമലിന്റെ കഥ നമുക്കറിയാം. ഒരാളും വിചാരിക്കണില്ല ഒരു രണ്ടരക്കത്തെങ്കിലും അത് വിചാരിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമസ്കാരക്കാരെ കുറിച്ച്, നമസ്കാരക്കാരിൽ ചിലർ പകുതിയും കൊണ്ടാ പോവുക, ചിലര് മൂന്നിലൊന്നുകൊണ്ടാ പോവുക, നാലിലൊന്നുകൊണ്ടാ പോവുക, അഞ്ചിലൊന്നുകൊണ്ടാ പോവുക, പത്തിലൊന്നുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. നമസ്കാരത്തിന് ഒരാൾക്ക് കിട്ടാന്നുള്ളത് ഒരാൾക്ക് അയാൾ ഇല്ലാമ അഖില മിൻഹ, അയാൾ അതിൽ നിന്ന് ബുദ്ധി കൊടുത്ത ബോധത്തോടുകൂടി ചെയ്തതല്ലാതെ നിസ്കാരത്തിന് ഒരാൾക്ക് കിട്ടൂല. ഇങ്ങനെ എനിക്ക് നമ്മൾ നമ്മുടെ നിസ്കാരത്തിനൊന്ന് ഗ്രാഫ് ചെയ്യും, എത്ര കിട്ടാണ്ടാവും? ഏത് രണ്ട് റക്അത്ത് ഉണ്ടാകും നമുക്കൊരു 100% കിട്ടിയിട്ടുള്ളത്? ഒരു രണ്ട് റക്അത്ത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു രണ്ട് റക്അത്ത്, അത് 100% ഞാൻ നമസ്കാരമെന്ന ബോധത്തിൽ തന്നെ നിന്ന് നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്ന രണ്ട് റക്അത്ത് നമുക്കുണ്ടോ? എന്നാൽ നമസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ വേറൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ ഒക്കെ നിസ്കാരത്തെ കുറിച്ച് പറയാറുള്ളത് അദ്ദേഹത്തെ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു തടിക്കെട്ട് നിൽക്കരുന്ന് തോന്നിപ്പോകുന്നു. എന്നിട്ട് ചില പക്ഷികളൊക്കെ അവരുടെ ഒക്കെ തലയിൽ വന്നിരിക്കാറുണ്ട് മരക്കഷ്ണാന്ന് വിചാരിച്ചിട്ട്, അരങ്ങാണ്ടുള്ള നൃത്തം കണ്ടിട്ട് അതിലുള്ള ഖുശൂഉ. അതായിരുന്നു സഹാബത്തിന്റെ നിസ്കാരം. ആ ആളുകളാണ് ഭയപ്പെടുന്നത് അവർ നിന്നത് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞതിനാണ്, 100,000 rupees അരയിൽ ഉണ്ടെങ്കിലേ പേടിണ്ടാവുള്ളൂ, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി ഉണ്ടാവില്ല. നമുക്ക് പേടിയില്ലാത്ത അതുകൊണ്ടാണ്, നമ്മൾ ചെയ്യുന്നതിന്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് അത് ശക്കാവത്തിന്റെ അടയാളമാണ്. ശക്കാവത്തിന്റെ അടയാളത്തിലാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ എണ്ണിയിട്ടുള്ളത്, അമല് വർദ്ധിക്കും തോറും ജനങ്ങളെ നിസ്സാരമാക്കലും തന്നെക്കുറിച്ചുള്ള ബോധവും തന്നെക്കുറിച്ചുള്ള ഒരു നല്ല വിചാരവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. വകുല്ലമ സീദ ഫീ ഖദ്രിഹി വജാഹിഹി സീദ ഫീ കിബ്രിഹി വതിഹി. അതേപോലെ തന്നെ ഖദ്റും ജാഹും ജനങ്ങളിടയിലുള്ള വില വർദ്ധിക്കും തോറും ജനങ്ങളോടുള്ള കിബിർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങളെ ചെറുതാക്കുക എന്നുള്ള കിബിറിലെ രണ്ടാമത്തെ ഭാഗം ഖംതുന്നാസ്, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഉണ്ടെങ്കിൽ ആ കാര്യമൊക്കെ നടക്കുള്ളല്ലോ, ഇന്ന് എന്റെ അടുത്തേക്കൊക്കെ ഒന്ന് വരട്ടെ, ഞാനാണല്ലോ അതിന്റെ ആൾ, ഇന്ന് എന്റെ അടുത്തൊന്നും വരട്ടെ, എന്നിട്ട് അവന് ചെയ്തു കൊടുക്കുക. ഓന്റെ അടുത്തേക്ക് വന്നില്ലല്ലോ, ഞാൻ ചെയ്തു കൊടുക്കരുത്. ഇതാദ്യണ്ടല്ലോ, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഖദ്റും ജാഹും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹാദിഹിൽ ഉമൂർ, തുടർന്നുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നു, ഈ കാര്യങ്ങൾ ഇബ്തിലാഉ മിനല്ലാഹ് വംതിഹാനുൻ യബ്തലി ബിഹാ ഇബാദഹു. ഇത് രണ്ടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷയും പരീക്ഷണവുമാണ്. ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളെ പരീക്ഷിക്കുകയാണ്. ഫയസ്അദു ബിഹ അഖ്വാമുൻ വയസ്ഖാ ബിഹ അഖ്വാം, ഒരു വിഭാഗം ആളുകൾ ഇതുകൊണ്ട് സൌഭാഗ്യത്തിലെത്തും, മറ്റൊരു വിഭാഗം ഇതുകൊണ്ട് ദൌർഭാഗ്യത്തിലകപ്പെടും. വകദാലിക്കൽ കറാമാത്ത് ഇംതിഹാനിൻ വബ്തില, ഇതുപോലെ തന്നെ കറാമത്തുകൾ, അള്ളാഹു ഒരാളെ ആദരിക്കുക എന്നുള്ളത്. ദുനിയാവിൽ ചില സംഗതികൾ കൊടുത്തിട്ട് അള്ളാഹു ചിലരെ ആദരിക്കും, അങ്ങനെ ചില ആദരവ് അള്ളാഹു നൽകുന്ന ചില കറാമത്തുകൾ, ചില ആദരവുകൾ, മറ്റേ അത്ഭുത പ്രകടനത്തിനല്ല ഈ പറയാ, അള്ളാഹു അത് ഏത് മുഅ്മിനും ലഭിക്കാവുന്നതാണ്. മുഅ്മിനെ അള്ളാഹു ചില സമയങ്ങളിൽ ചില പിടിപ്പിന്റെ പ്രയാസഘട്ടങ്ങളിൽ ചില എളുപ്പങ്ങൾ കൊണ്ട് ആദരിക്കും. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവൻ അതിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരും. ഇത്തരം അള്ളാഹു കൊടുക്കുന്ന ആദരവുകൾ മുഴുവനും ഏത് ആ ആദരവുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, കൽ മുൽക്ക് വസുൽത്താൻ വൽ മാൻ, അധികാരം നൽകുക, അതുപോലെ തന്നെ സമ്പത്ത് നൽകുക എന്നുള്ളതല്ല. ഖാല തആല അന്നബിയുഹു സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലമ്മാ റഅ അർശ ബിൽഖീസ് ഇൻദഹു, ബിൽഖീസിന്റെ അർശ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോ, കണ്ണിവ വറ്റുന്ന നേരം കൊണ്ട് അവിടെ എത്തിച്ചല്ലോ, അദ്ദേഹത്തിന് അള്ളാഹു അത് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തല്ലോ, അതിന് അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചല്ലോ, അങ്ങനെ ചെയ്തു കൊടുത്ത് അവരെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ കഴിവല്ല, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബനിക്ക് നൽകിയ ഫദ്ല മാത്രം, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യം മാത്രമാണ്. ലിയബ്ലുവനി, അതിലുള്ള ഹിക്മത്താണ് പിന്നെ അടുത്തത് പറയുന്നത്, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഭാഗമാണ് അദ്ദേഹം ഉൾക്കൊണ്ട അടുത്ത വാചകം, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഇതുകൊണ്ട് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്, അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇൽമ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്, അമല അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്, ജാഹ് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്, ഉംറ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്, സമ്പത്ത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. ഇതിലൊക്കെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നാണ് പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണവും പരീക്ഷയുമാണ്. അനുഗ്രഹങ്ങളിലൂടെ നന്ദിയുള്ളവന്റെ നന്ദിയും നന്ദി കെട്ടവന്റെ നന്ദി കേടും വെളിവാകും. കമ അന്നൽ മിഹൻ ബൽവാ മിൻഹു സുബ്ഹാനഹു, അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ അത് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷ തന്നെയാണ്. ഫഹുവ യബ്തലീ ബിൻ അം കമ യബ്തലീ ബിൽ മസാഇബ്, അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, മസാഇബുകൾ കൊണ്ട് ദുരിതങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നത് പോലെ തന്നെ പ്രയാസങ്ങളും പരീക്ഷണമാണ്, അനുഗ്രഹങ്ങളും പരീക്ഷണമാണ്. പ്രയാസങ്ങൾ ഒരു വേള നമുക്ക് പരീക്ഷണമാണെന്ന് ബോധ്യം ചിലപ്പോൾ മനുഷ്യന്മാർ ചിന്തിക്കും, ഒരു പ്രയാസത്തിലകപ്പെടുമ്പോൾ ചിന്തിക്കും, ഇതല്ലെന്നെ പരീക്ഷിക്കണം, ഇതിൽ നിന്ന് എനിക്ക് ആ പരീക്ഷണങ്ങളിൽ നിന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരു എളുപ്പുണ്ടാകും. ഇന്നമ അൽ ഉസ്രി യുസ്ര, അത് അതിനെക്കുറിച്ച് ബോധമുണ്ടാകും. അതേസമയത്ത് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അത് പരീക്ഷണമാണ് എന്നതോർക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അനുഗ്രഹങ്ങൾ പരീക്ഷണമാണ് എന്നോർക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയാണ് വിജയിച്ചത്. അർശിങ്ങത്ത് എത്തിയപ്പോ ജിന്നുകളായ മല്ലന്മാരുണ്ടായിരുന്നിട്ട് അവര് എത്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പോലും സുലൈമാൻ നബി എത്തിച്ചു. അദ്ദേഹത്തിന് അള്ള കൊടുത്ത മൊഴിജിതത്താൻ, ആ മൊഴിജിതത്ത് അതിങ്ങോട്ട് വെളിവായിട്ട് അവൻ നിന്ന സമയത്ത് പിന്നെ സിംഹാസനങ്ങളെ എത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ, ആ വിളക്കെ തോറ്റല്ലേ എന്നല്ല, ഹാദാ മിൻ ഫദ്ലി റബ്ബി, റബ്ബിന്റെ ഫദലിന്റെ മുമ്പിൽ വളരെ ചെറുതാവുകയാണ് അദ്ദേഹം. കിട്ടിയ അനുഗ്രഹം കൊണ്ട് അള്ളാന്റെ മുന്നിൽ വളരെ ചെറുതായി കൊടുത്തു. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ശുക്രന്റെ റുക്കിനിൽ പെട്ടതാണത്, രണ്ടാമത്തെ റുക്കിനാണ് ശുക്ര, നന്ദി കാണിക്കുക എന്നുള്ളതിന് മൂന്ന് റുക്കിനുകളാണുള്ളത്. ആ മൂന്ന് റുക്കിനും ഇവിടെ ഇവന് പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാലിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഒന്നാമത്തെ റുക്കിന്? അത് അനുഗ്രഹം അനുഗ്രഹമായിട്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാന്നുള്ളത്, അംഗീകരിച്ച് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു നന്ദിയാണ്. എത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ഓരോ രാപ്പകലുകളിലും കഴിഞ്ഞു പോകുന്നുണ്ട്. എത്ര എണ്ണം ഒരു അനുഗ്രഹമായി നമുക്ക് തോന്നിയതുണ്ടാവും. ആ തോന്നലുണ്ടല്ലോ, അത് അന്ന് അനുഗ്രഹിച്ചാൽ കേട്ടോ എന്ന തോന്നലുണ്ടാകുന്നത് വളരെ കുറഞ്ഞ കാര്യത്തിൽ മാത്രമുള്ളൂ. എപ്പോഴത് പലപ്പോഴും ഒന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് വേറെ അനുഗ്രഹം എന്നുള്ള ബോധം ഉണ്ടാകുന്നത്. ഒരു കണ്ണിന് കുത്തിട്ടുമ്പോഴാണ് മറ്റേ കണ്ണ് വർക്ക് ചെയ്യും നമുക്ക്, ഓ കണ്ണ് എന്നുള്ള വലിയ അനുഗ്രഹട്ടോ, അല്ല ചെയ്ത അനുഗ്രഹട്ടോ എന്ന് ബോധ്യാകാം. അതല്ലെങ്കിൽ ചുരുങ്ങിയത് എത്രത്തോളം വേണമെന്നറിയോ, ഒരു ശുക്ർ നന്ദിയാകണമെങ്കിൽ എത്രയെങ്കിലും വേണമെന്നറിയോ, ചുരുങ്ങിയത് നന്ദിയാകണമെങ്കിൽ എത്ര വേണം? ഒരു കണ്ണ് പൊട്ടനെ കണ്ടാൽ നമുക്ക് തോന്നണം അന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അവനവന്റെ കണ്ണ് പോണ്ട വേറൊരുത്തരെ കണ്ടാലെങ്കിലും. അതുകൊണ്ട് അല്ലാഹു പരീക്ഷിച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, നിന്നെ അല്ലാഹു പരീക്ഷിച്ച കാര്യത്തിൽ നിന്ന് എനിക്ക് ആഫിയത്ത് നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതികൾ. നിന്നെ പരീക്ഷിച്ചതിൽ ആ കാര്യത്തിൽ അതിൽ നിന്ന് എനിക്ക് ആഫിയത്ത് തന്നല്ലോ. ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദാ ശുക്രഹു, അയാൾ അയാളുടെ ശുക്ർ നന്ദി അത് നിർവഹിച്ചു. ചുരുങ്ങിയത് അതെങ്കിലും വേണം. നമ്മുടെ അടുത്തുകൂടി എത്ര ആളുകൾ പോണ്, എത്ര വികലാംഗര് പോണ്, എത്ര കൈനീട്ടാൻ വരുന്ന ആളുകളുണ്ട്. ഒരാൾ കൈനീട്ടാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടതാണ് അൽഹംദുലില്ലാഹില്ലദി ആഫാനി, ഓ ഈ ഒരവസ്ഥ അന്ന് എനിക്ക് വെച്ചില്ലല്ലോ. ഇങ്ങനെ ഒന്ന് ആലോചിക്കണമെങ്കിൽ തന്നെ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടാനുണ്ടാവും. അതുപോലും നമ്മൾ അങ്ങനത്തെ ഒരു രൂപത്തിൽ നമ്മൾ എടുക്കാറില്ല. എന്താ ഇവരൊക്കെ ആകെ കൈനീട്ടി നടക്കുകയാണ്, അത് വേറൊരു ദുനിയാവിന്റെ ഒരു ചർച്ചയിലേക്ക് മാത്രമേ കൊണ്ടുപോകൂ. മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. ഇങ്ങനെ ഒന്ന് തോന്നിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു, ഒന്ന് ഒറ്റക്കിരിക്കി, എന്നിട്ട് നമ്മളൊന്ന് ആലോചിക്കുക, അള്ള ചെയ്തെന്ന അനുഗ്രഹങ്ങൾ മനസ്സുകൊണ്ടെന്ന് അംഗീകരിക്കാൻ ഒന്ന് വിചാരിച്ചു നോക്കി. അവനവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ പുറത്തു പോകണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? എന്നിട്ടല്ലേ പുറത്തുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ശ്വാസം വലിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ അല്ലേ ഒരിക്കലെങ്കിലും കുറഞ്ഞൊരു ബുദ്ധിമുട്ട് വരുമ്പോ ഒന്ന് ആ സാധനം ഇങ്ങനെ പിടിപ്പിച്ചറിയാം എത്ര ബില്ല് വരുന്നതാണ്. ഒരു ബില്ലില്ലാതെ എത്ര ശ്വസിക്കുന്നുണ്ട് നമ്മള്. അതിന്റെ അനുഗ്രഹം പോലും എണ്ണിയാൽ തിട്ടപ്പെടുത്താത്തതാണ്. അതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. തഹദ്ദുസു ബിഹാ ബാത്തിനൻ, അതിനെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ശുക്രന്റെ ഒന്നാമത്തെ പടി. തഹദ്ദുസു ബിഹാ ലാഹിറൻ, രണ്ടാമത്തെ ഭാഗം പ്രത്യക്ഷത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. നാവുകൊണ്ട് ആ അനുഗ്രഹം എടുത്തു പറയുക എന്നുള്ളത്, അതാണ് സുലൈമാൻ നബിയുടെ ചെയ്തത്. ഹാദാ മിൻ ഫളി റബ്ബി എന്ന വാക്ക്, ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, മൂന്നാമത്തെ റുക്ൻ അതാണ്. അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കാര്യത്തിലേക്ക് ആ അനുഗ്രഹത്തെ തിരിച്ചുവിടുക, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യത്തിൽ നിന്ന് അതിനെ തടഞ്ഞു വെക്കുക. കണ്ണ് എന്ന അനുഗ്രഹം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെടണം, അള്ളാഹുവിന് അൽഹംദുലില്ലാഹ് എന്ന് സ്തുതിക്കണം. അതല്ല അനുവദിച്ചതിലേക്ക് മാത്രം നോക്കാൻ, ഉപകാരമുള്ളതിലേക്ക് നോക്കാനാകണം. അല്ല വിലക്കിയതിലേക്ക് പോകരുത്. ഇതുപോലെ സമ്പത്ത്, ഇതുപോലെ എൽമ്, ഇതുപോലെല്ലാം ഇതാണ് ശുക്രന്റെ റുക്നുകൾ തന്നെയും. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാണ് നിർവഹിച്ചത്. ഇനി ഞാനിതിന് നന്ദിയാണ് കാണിക്കേണ്ടത്, നന്ദി കേട് കാണിക്കരുത്. നന്ദി കാണിക്കാവുന്നതിനാണ് ഇത് ചെലവഴിക്കേണ്ടത്. ഇത് രണ്ടും നമുക്കൊരുപോലെ ബോധ്യം വേണം. ഒരു പ്രയാസം വരുമ്പോൾ അന്നെന്നെ പരീക്ഷിക്കുകയാണ്, ഒരു നന്മ കിട്ടിയാൽ അതും അന്നെന്നെ പരീക്ഷിക്കുകയാണ്. വയബലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്നത്തൻ, ഖൈറുകൊണ്ടും ഷെറുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾക്ക് പരീക്ഷണ രണ്ടുകൊണ്ടുണ്ടാവും. ഖൈർ എന്ന് ഇവിടെ പറഞ്ഞത് മാലിനെ കുറിച്ചാണ്. സമ്പത്ത് തന്നിട്ടും സമ്പത്ത് പിടിച്ചുവച്ചിട്ടും, തന്നിട്ടും പിടിച്ചുവച്ചിട്ടും നിങ്ങളെ പരീക്ഷിക്കും. പിടിച്ചുവച്ച് പരീക്ഷിക്കുന്നത് ഒരു അമ്മ എന്നെ പരീക്ഷിക്കാനെന്ന് ചിലപ്പോൾ ബോധമുണ്ടാവും. തന്നിട്ടുള്ള പരീക്ഷണം ഉണ്ടല്ലോ, അതാണ് വലിയ പരീക്ഷണം, അതാണ് വലിയ പരീക്ഷണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ സമ്പന്നന്മാർ, എന്റെ ഉമ്മത്തിലെ സമ്പന്നന്മാർക്ക് മുൻപായി അത് ഹംസീന ഖരീഫൻ എന്നാണ് എന്റെ ഓർമ്മ, 50 വർഷം വഴിദൂരം, 500 അല്ലേ ഹംസുമിയ, 500 വർഷം ആ ദൂരം കഴിഞ്ഞിട്ട്, അത്രയും കാലതാമസം കഴിഞ്ഞിട്ട് പാവപ്പെട്ടവരെ കഴിഞ്ഞിട്ട് പിന്നെ പണക്കാരെന്തിയുള്ളൂ സ്വർഗത്തിലേക്ക് കടക്കുള്ളൂ. ഈ ഉമ്മത്തിൽ സാലിഹീങ്ങളായ പാവപ്പെട്ടവർ ആദ്യം കയറിയിട്ട് പണക്കാർ സമ്പത്തുള്ളൊരു വേക്കിൽ കയറുള്ളൂ. എന്താ കാരണം? രണ്ട് ചോദ്യം അവർക്ക് ഉറപ്പാണ്, അല്ലാതെ കാല് നീങ്ങൂല. ഈ രണ്ട് ചോദ്യം അല്ലാതെ ഓരോ കാലം അവിടെ നിന്ന് നീങ്ങൂല. എവിടെന്ന് സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു, രണ്ടും ഒരുപോലെ ചോദ്യം. ചില ആളുകൾ എവിടുന്ന് സമ്പാദിച്ചു എന്നുള്ളതിൽ വലിയ പെർഫെക്റ്റ് ആയിട്ട് ആലോചിച്ചെടുക്കുന്ന ഒരു ഹറാം കലരാതിരിക്കാൻ. പക്ഷെ എന്തിൽ ചെലവഴിച്ചു? ഒരു വിദേഹത്തിന് വേണ്ടി 5 പൈസ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ചെയ്യാതെ പോകൂല. നമ്മൾ വിചാരിക്കുക ആദ്യം ഹറാമിന് ചെലവഴിച്ചതിനെ കുറിച്ചാണ്, മാസിയത്തുകൾക്ക് ചെലവഴിച്ചതിനെ കുറിച്ച്, അതിനേക്കാൾ ബോധം വേണ്ടത് വിദേഹത്തിന് ചെലവഴിക്കുമ്പോഴാണ്. പറഞ്ഞതാ റബീഉൽ അവ്വൽ മാസത്തിൽ പാട്ടപ്പിരിവായിട്ട് വരും ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളതിന് പങ്കെടുക്കണ്ടെങ്കിൽ കിടക്കത്തിന് 10 റുപ്യ അങ്ങനെ പോയിക്കോട്ടെ. ആ 10 റുപ്യ ഉണ്ടല്ലോ വെറുതെ വിടും തോന്നണ്ടോ? ഇങ്ങനൊരു കള്ള് പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചതിനോ പിന്നെ കള്ള് കുടിക്കാൻ വേണ്ടി ചെലവഴിച്ചതിന് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നല്ല ബോധമുണ്ടല്ലോ. എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ള ചോദ്യം എന്തിന് വരിക? ഒരു വിദേഹത്തിന് വേണ്ടി ചെലവഴിച്ചതിന് വരിക. കാരണം മാസിയത്തിനേക്കാൾ അപകടം പിടിച്ചത് വിദേഹത്തെ. ഒരു വിദേഹത്തിന് വേണ്ടി വിദേശകാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒക്കെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമുള്ള കാര്യം. അതുകൊണ്ട് അമ്മ നൽകിയിട്ടും പരീക്ഷിക്കും, അതുപോലെ തന്നെ പ്രയാസങ്ങൾ കൊണ്ടും പരീക്ഷിക്കും. രണ്ടും പരീക്ഷണമായി കണ്ട് വിജയിക്കാൻ സാധിക്കണം നമുക്ക്. ആല തആല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു പറഞ്ഞത് വഅമ്മ ഇദാ മബ്തല, എന്നാ മനുഷ്യന്റെ അവസ്ഥ എന്താ? അല്ലാഹു അവനൊന്ന് പരീക്ഷിച്ചാൽ, ഫഖദറ അലൈഹി റിസ്ഖഹു, അവന്റെ റിസ്ഖൊന്ന് ഞെരുക്കിയാൽ, അവന്റെ വിഭവങ്ങൾക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബെന്നെ നിന്ദിച്ചു എന്നാണ് അവൻ പറയാ. കൊടുക്കുമ്പോ പറയും ഓ റബ്ബി അക്രമൻ, അല്ല എന്നെ നല്ലോ പരിഗണിക്കണ്ടിട്ടോ, അല്ലെങ്കിൽ അല്ല എന്നെ കൈവിട്ടിട്ടില്ല, ഒന്ന് ഞെരുങ്ങിയാലോ, അല്ല നമ്മളെ വിട്ടു, അല്ല എന്നെ നിന്ദിച്ചു എന്ന് പറയും. അല്ല നിന്ദിച്ചതല്ല, അല്ല എന്നെ പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണത്തിൽ അതിന് വിജയിച്ചാൽ അതിന് കിട്ടാവുന്നത് കിട്ടിയതിനേക്കാളും വലുതാണ്. കല്ല വല്ല തുക്രിമൂനൽ യതീം. എന്താ കാരണം? ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ യതീമുകളെ ആദരിക്കുന്നില്ല. അതിന്റെ മാർഗം ഇതൊക്കെ അനുഗ്രഹമായിട്ട് തോന്നണമെങ്കിലുള്ള അതിന്റെ അസ്ബാബുകളാണ് പിന്നെ വലാ തഹുദ്ദൂന അലാ തആമിൽ മിസ്കീൻ. അത് ഒക്കെ ഇതിന്റെ അസ്ബാബുകളിൽ പെട്ടതാണ്. അല്ല അനുഗ്രഹം ചെയ്തു എന്നുള്ള ബോധം വേണോ? എവിടേക്ക് നോക്കണം? അനുഗ്രഹം കാണണമെങ്കിൽ തന്നെ എവിടേക്ക് നോക്കണം? ഹൗ, നമ്മളെ നോട്ടം മുഴുവൻ പോളിക്കാൻ നമ്മൾ പേപ്പർ തുറന്നാൽ ആദ്യം നോക്കുക, ഇന്നത്തെ പിന്നെ ഓഹരി നിലവാരത്തിൽ മികച്ചിക്കുന്നവൻ ആരാണ്, ഇന്നത്തെ സമ്പന്നൻ ആരാണ്, ആ ഇന്നലെ അമ്പാ പിന്നെ മറ്റേ ബിൽഗേറ്റ്സ് ആരാണ് പോയിട്ടോ താഴ്ത്തിക്ക് വന്നിട്ടോ, അംബാനിയെ മറ്റേലിക്കണ് അയാള് മറ്റേ ഇങ്ങോട്ട് പോയിട്ടുണ്ട്, ഇതിനെ കുറിച്ച് മാത്രമാണ് ഒക്കെ വലിയ വലിയ പേജുകൾ മാത്രം നമ്മൾ നോക്കണത്. അതേസമയത്ത് തകർന്നറിഞ്ഞ ആളുകളെ കുറിച്ച് നോക്കാൻ നമുക്കില്ല. ഉന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകക്കും. ദുനിയാവിന്റെ വിഷയത്തിൽ നോക്കേണ്ട നോട്ടം ഇതാണ്. ഉന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങളൊന്ന് നോക്കി, നിങ്ങളെ മുകളിൽ നിൽക്കുന്നവർക്ക് നിങ്ങൾ നോക്കല്ലേ. അതാണ് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ കൊച്ചാക്കി കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അർഹം. അല്ല ഇതൊന്ന് അനുഗ്രഹം അറിയണമെങ്കിൽ എന്ത് വേണം? താഴ്ത്തിക്ക് നോക്കണം. നമ്മൾ നോട്ടം മുഴുവൻ പോളിക്കണം, അപ്പൊ ബേജാറിങ്ങനെ വർദ്ധിക്കും, പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. ഓ നേരെ മറിച്ച് ആശ്വാസപ്പെടുക. ഇന്നലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹിയെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അതിന് അടയാളം കണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലയെ പോലെ നല്ല ഈ ജീവിത എന്താ പറയുക, നമ്മൾ പറയില്ലേ പിന്നെ സുഭിക്ഷമായി ജീവിച്ച ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്യബുൽ ഐഷ്, അതിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അത്യബുൽ ഐഷ് അറബിയിൽ പറഞ്ഞാൽ എന്താ പിന്നെ സുഖലോലുപനായി ജീവിച്ച ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്നാലോ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന എന്താ? എന്നും ജയില്ല, കുടിക്കാനില്ല, തിന്നാനില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, വസ്ത്രം നല്ലൊരു വസ്ത്രമില്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ മനസ്സ് വിശാലമായി, മുഖം കണ്ടുകഴിഞ്ഞാൽ നല്ല സമ്പന്നന്റെ മുഖത്ത് നോക്കിയമായി. മുഖം കണ്ടറിയാൽ നമുക്ക് എത്ര ഉണ്ടില്ല എന്നുള്ളത്, ഓരോരുത്തരെ കണ്ടറിയാം ഇന്ന് എത്ര ഉണ്ടില്ല എന്നുള്ളത്. വൈകുന്നേരം വീട്ടിൽ പോരുമ്പോ ഭാര്യക്ക് മനസ്സിലാവും ഇന്നെങ്ങനെ കണക്ക് നോക്കിയത് പിന്നെ കടയിലിരുന്നിട്ട്, അത് പെട്ടെന്ന് മനസ്സിലാവും. ആ മുഖം കണ്ടാറിയുന്ന ആ അവസ്ഥയില്ല അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ പിന്നെ ജീവിത നിലവാരമൊക്കെ കണ്ടുകഴിഞ്ഞാൽ, പുറത്തുകിടെ കണ്ടുകഴിഞ്ഞാൽ ആർക്കും തോന്നുന്ന വലിയ സമ്പന്നനാണ്. കാരണം എന്താ? ഇൻഷിറാഹു സ്വദറുണ്ട്, മനസ്സ് വിശാലായിരുന്നു, മനസ്സിലൊരു കുടുസുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണത്. ഇങ്ങനെ മനസ്സ് വിശാലമാകണമെങ്കിൽ എവിടേക്ക് നോക്കണം? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളിലേക്ക് താഴ്ന്ന ആളുകളിലേക്ക് നോക്കി, മേലേക്ക് നോക്കല്ലേ, താഴ്ന്ന ആളുകളിലേക്ക് നോക്കി. എന്നാ ദീന്റെ വിഷയത്തിൽ നമ്മളൊക്കെ നോക്കല് നേരെ തിരിച്ചാണ്. ദുനിയാവിന്റെ ആ മെഴിയാറെടുത്തിട്ട് ദീനിലേക്ക് നമ്മൾ വെച്ചത്, ദീന്റെ വിഷയത്തിലൊക്കെ നമ്മൾ നോക്കല് കള്ളുടിയനെ പെണ്ണുടിയനെ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ അഞ്ചേരം നിസ്കരിക്കണമെങ്കിലുണ്ടല്ലോ, മറ്റവരെ അതുമില്ലല്ലോ. നമ്മളൊക്കെ ആഴ്ചയിലൊരിക്കലും ഒരു ദർശനങ്ങളിൽ പങ്കെടുക്കണ്ടല്ലോ, മറ്റവരെ കഥന്താ, വലിയ ജാഹിലികളാണ്. നേരെ മറിച്ച് ദിവസം ഇതുമ്മ കെട്ടി പറയുന്ന ആൾക്കാരുണ്ടാവും, നന്നായി അമല് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരൊന്ന് നോക്കാൻ, ഓ അത്രയൊന്നും പ്രമക്കത്തിന് കഴിയില്ല, അതിനൊന്നും പരിശ്രമിക്കാൻ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, നിങ്ങൾക്ക് തനാഫസ് വേണോ? ചെയ്യേണ്ടത് എന്തിനാണ്? ആ കാര്യത്തിന് വേണ്ടിയിട്ട്, പരലോകത്തിന് വേണ്ടിയിട്ട്. ഫല്യ തനാഫസിൽ മുത്തനാഫിസൂൻ, മത്സരിക്കേണ്ട ആളുകൾ അതിൽ മത്സരിക്കട്ടെ. അതേ മറിച്ച് ദുനിയാവിന്റെ കാര്യത്തെക്കുറിച്ച് കദറിയായിട്ട് ശരഅയായിട്ട് അള്ള കൽപ്പിച്ചത് ഇതാൻ, ശരഅയായിട്ടുള്ള അള്ളാന്റെ കൽപ്പന ഇതാൻ, മത്സരിക്കണോ നിങ്ങൾക്ക്? ഇതിന് മത്സരിച്ചോ. അതുപോലത്തതിന് പ്രവർത്തിക്കുന്നവർ അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ, മത്സരിക്കേണ്ടവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ, ഇത് പരലോകത്തിന് വേണ്ടി മത്സരിക്കട്ടെ. കിട മത്സരം അതിനെ നടത്തണ്ട, മുൻപിലെത്തണം, മുൻപിലെത്തണം എന്നുള്ളത് അതതിനാ വേണ്ടത്. നേരെ മറിച്ച് മനുഷ്യന്മാരുടെ അവസ്ഥ റസൂലുള്ള പറഞ്ഞു, അങ്ങനെ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ മുൻഗാമികളൊക്കെ അതിന് പറ്റിയത് അതാൻ, അവർ മത്സരിച്ചു, നിങ്ങൾ അതുപോലെ മത്സരിക്കും. അപ്പൊ എന്താ ഉണ്ടായിക? ആദ്യം തദാബുർ, പിന്നെ തനാഫുസ്. ഇത് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതാണ്, ആദ്യം ഒരു തദാബുർ ഉണ്ടാവും. ആദ്യത്തെ ഇങ്ങനെ നിന്നിരുന്ന ആളുകൾ പിന്നെ നിങ്ങളാവും. ഇങ്ങനെ നിന്നിരുന്ന ആളുകൾ മോത്തോട് മോഹൻ നോക്കിയ നിന്നൊന്നും തദാബുർ എന്ന് പറഞ്ഞാൽ ദൂരം ദൂരം തിരിച്ചിരിക്കും, പിന്നോട്ടേ പോകുന്നു, മോന്റെ മോത്തക്ക് നോക്കിക്കാണ്ടാവില്ല. പിന്നെ തനാഫുസ്, പിന്നെ മറ്റവനേക്കാളും മുകളിലെത്തണം. അത് തഫാഹുറിലെത്തി, അങ്ങനെ പിന്നെ അത് എവിടം വരെ എത്തുന്ന വെച്ചാൽ തക്കാത്തുൽ, പരസ്പരം ശണ്ട കൂടുന്നതിനേക്കെത്തും. സമ്പത്ത് വരുമ്പോ സൂക്ഷിക്കേണ്ടത് അതാണ്. റസൂലുള്ള അതുകൊണ്ട് തന്നെ ഭയപ്പെട്ടത് ഫക്കറിനല്ല, മാഖ്ഷ അലൈക്കുമുൽ ഫക്കർ, നിങ്ങൾക്ക് ഫക്കറിനെ ഞാൻ ഭയപ്പെടുന്നില്ല, നേരെ മറിച്ച് ദുനിയാവ് നിങ്ങളിൽ ചൊരിയപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. മുൻപുള്ളവർക്ക് സംഭവിച്ചതുപോലെ തനാഫുസ് അതിന്റെ കാര്യത്തിൽ വന്നു പോകുമോ എന്നുള്ളതാണ് ഭയപ്പെടുന്നത്. സൂറത്തുൽ ഫജ്റിൽ ഈ ആയത്തുകളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞ് അവസാനിപ്പിക്കേ, അലൈസ കുല്ലു മൻ വസഅതു അലൈഹി വഅക്രംതുഹു വനഅംതുഹു യകൂനു ദാലിക ഇക്രാമൻ മിന്നി ലഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പറയുന്നത് ഇതാണ്, ഞാൻ ദുനിയാവ് വിശാലമാക്കി കൊടുത്തിട്ടുള്ള, ദുനിയാവിൽ ആദരവ് നൽകിയിട്ടുള്ള, അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകൾ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചവരല്ല, ആദരിച്ചവരല്ല. ദുനിയാവ് നൽകിയതൊക്കെ അള്ള ആദരിച്ചവരാണെന്ന് വിചാരിക്കണ്ട. ചിലർക്കെന്താണ് ഇസ്തിദ്റാജ്, ദുനിയാവ് നൽകപ്പെട്ടവരെല്ലാം അള്ളാഹു ആദരിച്ചവരല്ല. അതുപോലെ തന്നെ വലാ കുല്ലുമൻ ദയ്യത്തു അലൈഹി റിസ്ഖഹു വത്തലൈതുഹു യകൂനു ദാലിക ഇഹാനത്തൻ മിന്നി ലഹു. അതേമാതിരി ദുനിയാവിന് എന്തെങ്കിലും ഒരു കൊടുത്ത് കൊടുത്ത ആളുകളൊക്കെയും എന്തല്ല, അള്ളാഹു നിന്ദരാക്കിയ ആളുകളുമല്ല. നിന്ദരയുടെയും ആദരവിന്റെയും അടയാളം ദുനിയാവ് വിശാലമായി, ദുനിയാവ് ഞെരുക്കത്തിലായി എന്നുള്ളതല്ല. അള്ളാഹു ആദരിച്ചിട്ടുണ്ടോ അള്ളാഹു അനാദരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആദ്യം പറഞ്ഞ വാചകത്തിലേക്കാണ് തിരിയേണ്ടത്. ആരാണ് ശക്കയി, ആരാണ് സഈദ്? അമ്മ ആദരിച്ചവനാണ് എന്നുള്ളതിന്റെ ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? അവന് ഇൽമ് വർദ്ധിക്കുമ്പോഴെല്ലാം സവാബ് വർദ്ധിക്കും, അമല് വർദ്ധിക്കുമ്പോഴെല്ലാം ഖൗഫ് വർദ്ധിക്കും, ഹദർ വർദ്ധിക്കും. ഉംറ വർദ്ധിക്കുമ്പോഴെല്ലാം ഹിറുസ് കുറയും, മാല് വർദ്ധിക്കുമ്പോഴെല്ലാം സഹാവും ബദലും, കയ്യഴവ് വർദ്ധിക്കും. കദറും ജാഹും വർദ്ധിക്കുമ്പോഴെല്ലാം ജനങ്ങളോടുള്ള അടുപ്പവും, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കലും, അവരോടുള്ള വിനയവും വർദ്ധിക്കും. ഇതാണ് അള്ളാഹു ആദരിച്ചു എന്നുള്ളതിന്റെ തെളിവ്. അള്ളാഹു അനാദരിച്ചിട്ടുള്ള ദൌർഭാഗ്യവാനായ ഒരുത്തന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അവൻ ഇൽമ് വർദ്ധിക്കുമ്പോഴെല്ലാം കിബിർ വർദ്ധിക്കും, അതുപോലെ തന്നെ അമല് വർദ്ധിക്കുമ്പോഴെല്ലാം ഫഖർ വർദ്ധിക്കും, ജനങ്ങളെ നിസ്സാരരാക്കുന്നതും സ്വന്തത്തെക്കുറിച്ചുള്ള നല്ല ബോധവും വർദ്ധിക്കും. അതേസമയത്ത് ജാഹ് വർദ്ധിക്കുമ്പോഴെല്ലാം, ഖദർ വർദ്ധിക്കുമ്പോഴെല്ലാം, പിന്നെ വില വർദ്ധിക്കുമ്പോഴെല്ലാം ജനങ്ങളോടുള്ള ജനങ്ങളെ നിന്ദരാക്കലും കിബറും അഹങ്കാരവും വർദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ ഏതിലാണ് ഉൾപ്പെടേണ്ടത് എന്നുള്ളത് ശരിക്ക് പരിശോധിക്കണം. ആരെങ്കിലും ഈ കാര്യത്തിൽ അടയാളങ്ങൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു തന്നു. റഹിമഹുല്ലാഹു അന്ന ഖൈറൽ ജസാ. നമ്മൾ പരിശോധിച്ചു, ഇത് വെച്ചിട്ട് നമ്മളും നടക്കി. ആരെങ്കിലും നല്ലത് കാണുന്നുവെങ്കിൽ, അവനവനെ കുറിച്ച് നന്മ കാണുന്നുവെങ്കിൽ, ഫല്യഹ്മദില്ല, അല്ലാഹുവിനെ സ്തുതിച്ചോളി. അല്ല, എതിരാണ് കാണുന്നതെങ്കിൽ, സലാ തലൂമന്ന ഇല്ല നഫ്സ, സ്വന്തത്തെയല്ലാതെ ആരും ആക്ഷേപിക്കേണ്ടതില്ല. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരാനും എപ്പോഴും ഈ ഔസാഫുകൾ, നല്ല ആളുകൾക്ക് പറഞ്ഞ വസ്തുകൾ എന്തൊക്കെയാണ് എന്ന് അറിയാനും അറിഞ്ഞത് അമലാക്കാനും വേണ്ടി പരിശ്രമിച്ചു കൊള്ളുക. അതിനെനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ആലം. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.